ദൈവത്തിന് സ്തോത്രം. അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന് വിളിക്കുന്ന പാഠ്യപദ്ധതിയുമായി മാന്യ ശ്രോതാക്കളെ ഒരു പ്രാവശ്യം കൂടി അഭിസംബോധന ചെയ്യുവാൻ തക്കണം അവസരമൊരുക്കിയ ദൈവത്തിന് സർവമഹത്വവും അർപ്പിക്കുന്നു. ശ്രോതാക്കളെ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെയും നമ്മുടെ നന്മയുടെയും നമ്മുടെ പ്രത്യാശയുടെയും കാരണഭൂതനായിരിക്കുന്ന യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ളിരിക്കുന്ന വിഷയമാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തിപ്പാൻ തക്കണം ഇടയായത്. യേശു ക്രിസ്തു ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവൻ തികഞ്ഞതായ ദൈവവുമായിരുന്നു എന്നുള്ളിരിക്കുന്നതായ പ്രസ്താവനകളാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് അവസാനിപ്പാൻ തക്കണം ഇടയായത്. യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു, അവന് മറ്റ് ദൈവിക നാമങ്ങൾ നൽകിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളിരിക്കുന്ന ഭാഗങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിപ്പാൻ തക്കണം ഇടയായത്. ഇന്ന് ഈ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തോടിരിക്കുന്ന ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. ആധുനിക കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെയും യേശു ക്രിസ്തുവിൻ്റെ അഭൗമമായിരിക്കുന്ന പദവികളെയും ചോദ്യം ചെയ്തുകൊണ്ട് മറ്റ് സൃഷ്ടികളിലെ പോലെ അവനും ഒരു സൃഷ്ടിയാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് ധാരാളം പേര് എല്ലാ തിരുക്കളിലും പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ. വചനത്തോടുള്ളിരിക്കുന്ന അജ്ഞത നിമിത്തം പരമാർത്ഥികളായിരിക്കുന്ന നമ്മുടെ പല വിശ്വാസികളും അവരുടെ കൗശലത്തിൻ്റെ മുമ്പിൽ ഇരയായി തീർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തു തികഞ്ഞവനായിരിക്കുന്ന ദൈവമാണ് എന്ന് ഉള്ളിരിക്കുന്ന അടിസ്ഥാന വേദോപദേശങ്ങൾ നാം ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വക്രതയുള്ള തലമുറയുടെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ തക്കണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാന്യ ശ്രോതാക്കൾ, യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വം എന്നുള്ളിരിക്കുന്ന ഈ ചുരുങ്ങിയ ചിന്തകൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് പ്രകാശമായിരിക്കണമെങ്കിൽ ദൈവവചനത്തിന്മേലുള്ളിരിക്കുന്ന അമിതമായിരിക്കുന്ന ദിവ്യപ്രകാശനം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു എങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ. അടുത്തതായിട്ട് ക്രിസ്തുവിൻ്റെ ദൈവികത്തോടിരിക്കുന്ന ബന്ധത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ആരാധന സ്വീകരിപ്പാൻ തക്കൊണ്ണം ക്രിസ്തു യോഗ്യൻ എന്നുള്ളിരിക്കുന്ന ഭാഗമാണ്. ഏത് മതത്തിൽ നോക്കിയാലും, ഹൈന്ദവ മതമോ ഇസ്ലാം മതമോ ക്രിസ്തു മതമോ യഹൂദ മതമോ ഏത് മതത്തിൽ നോക്കിയാലും വ്യക്തികളെ ആരാധിപ്പാൻ തക്കൊണ്ണം ഒരു മതവും അനുവദിക്കുന്നില്ല. ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനുമായിട്ടോ ദൈവികത്വം ആരോപിച്ചിട്ടുള്ള വ്യക്തികളിന്മേലോ വസ്തുതകളിന്മേലോ മാത്രമാണ് ആരാധന കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വെളിയിലായിട്ട് മറ്റാരെങ്കിലും ആരാധന താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് ദൈവവചന വ്യവസ്ഥയ്ക്ക് വിപരീതമാണെന്ന് എല്ലാ മതക്കാരും ഒരുപോലെ പഠിപ്പിക്കുന്നു. ക്രൈസ്തവ മാർഗത്തിൻ്റെ മുന്നോടിയായിരുന്ന അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ നിഴലായി പ്രത്യക്ഷപ്പെട്ട യഹൂദമതം വളരെ ശക്തമായിട്ട് ആരാധന ദൈവത്തിന് മാത്രമേ ആകാവൂ എന്ന് അഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ അല്ലാതെ മറ്റൊരുവനെയും ആരാധിപ്പാൻ തക്കോണം നമുക്ക് അനുവാദമില്ലാതെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആകയാൽ ദൈവത്തിൽ നിന്ന് വികേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ആരാധനയും നമ്മുടെ ആരാധന ലക്ഷ്യം പ്രാപിക്കയില്ല എന്ന് മാത്രമല്ല, ദൈവത്തോടും ദൈവികത്വത്തോടും ഉള്ളിരിക്കുന്ന കയ്യേറ്റങ്ങളായി അത് പരിണമിപ്പാൻ തക്കോണം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാലുയ്യ, ആരാധന ദൈവത്തിന് വെളിയിലായി അല്ലെങ്കിൽ ദൈവിക പദവി ഉള്ളിരിക്കുന്ന ഒരുവനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് ആരാധനയല്ലാതെ മറ്റൊന്നായി രൂപാന്തരപ്പെട്ടു പോകും. എന്നാൽ സകല ആരാധനയും ദൈവത്തിന് മാത്രം അർപ്പിക്കണമെന്നുള്ളിരിക്കുന്ന ശക്തമായിരിക്കുന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കഥാപുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചതായിട്ടും ആരാധന നൽകിയതായിട്ടും വേദപുസ്തകത്തിൽ ധാരാളമായി തെളിവുകളുണ്ട്. മത്തായി 4:10, വെളിപാട് പുസ്തകം 22:8-9, അപ്പോസ്തല പ്രവൃത്തി 14:13-15, 13-15 വരെ, 10:25-26 എന്നീ വാക്യങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെയും ആരാധന സ്വീകരിച്ച ദൈവപുത്രനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവപുത്രനെ ആരാധിച്ച ദൈവസഭയെക്കുറിച്ച് കാണുവാൻ തക്കൊണം സാധിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന് വ്യത്യസ്തമായി ദൈവികത്വം ആരംഭിച്ചിരിക്കുന്ന സ്വർഗീയപിതാവിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിയിലെ ഒരു രാജാവ് ആരാധന സ്വീകരിപ്പാൻ തക്കൊണ്ണം തയ്യാറാകുകയും അതിൻ്റെ അനന്തരഫലവും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊള്ളം സാധിക്കുന്നുണ്ടല്ലോ. ഹെരോദാവ് എന്ന് പറയുന്നതായ മനുഷ്യൻ ആരാധന സ്വീകരിച്ച ഭാഗം ആവർത്തന പുസ്തകം 12:20-25 വിളിക്കുന്ന വേദഭാഗങ്ങളിൽ കാണുവാൻ തക്കൊള്ളം സാധിക്കുന്നു. ദൈവത്തോട് സമനായി ദൈവാരാധന പിടിച്ചു പറ്റുവാൻ തക്കൊണ്ണം ആഗ്രഹിച്ചുകൊണ്ട് അത്യാഗ്രഹത്തിൻ്റെ പദവുകൾ ചവിട്ടിക്കയറിയായിരിക്കുന്ന മനുഷ്യൻ ക്രിമിക്കിരയായി പ്രാണനെ വിട്ട ദയനീയ ചിത്രമാണ് ആ ഭാഗങ്ങളിൽ കൂടി ദൈവവചനം വരച്ച് കാണിക്കുന്നത്. ഇങ്ങനെ ആരാധന ദൈവത്തിൽ നിന്ന് വികേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ആരാധന ഏറ്റെടുക്കുന്നിരിക്കുന്ന സകല ജനങ്ങളും ആരാധിക്കുന്നവരും ഒരുപോലെ ശിക്ഷാർഹരായിരിക്കുന്ന വ്യവസ്ഥയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4:10 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ശബരിയാക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന വേദഭാഗങ്ങളിൽ താൻ ആരാധന സ്വീകരിച്ചിരിക്കുന്ന വേദഭാഗം കാണുവാൻ്റെ കൊള്ളം സാധിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം, ജീവനുള്ള വെള്ളം തന്നോട് ചോദിപ്പാൻ്റെ കൊള്ളം അവൻ ശബരിയാക്കാരി സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:28 വാക്യത്തിൽ തൻ്റെ കൂടെ നടന്നവനായിരിക്കുന്ന തോമസ് അപ്പോസ്തലൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് കർത്താവിനെ വിളിച്ച് നമസ്കരിക്കുമ്പോൾ തോമസെ നീ അബദ്ധം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോമസിനെ വിലക്കുന്നതിന് പകരം തോമസിൻ്റെ ആരാധന അവൻ സ്വീകരിച്ചതായിട്ട് കാണുന്നു. മത്തായി 14:13, 28:10, 5:8 ഈ വേദഭാഗങ്ങളൊക്കെയും ക്രിസ്തു ദൈവമായിരുന്നുവെന്നും ആരാധനയ്ക്ക് യോഗ്യനായിരുന്നുവെന്നും വിളിക്കുന്ന വേദഭാഗങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൈവം, ക്രിസ്തു ദൈവമല്ലായിരുന്നുവെങ്കിൽ ഈ ആരാധനയെല്ലാം വിഗ്രഹാരാധനയായി തീരുമായിരുന്നു. എന്നാൽ ക്രിസ്തു ആരാധന സ്വീകരിച്ചു. അവനൊരു വിഗ്രഹമായതുകൊണ്ടല്ല, അവൻ ദൈവത്തിൽ നിന്ന് ഇതരനായതുകൊണ്ടല്ല, ദൈവികമായ ആരാധനയ്ക്ക് അവൻ യോഗ്യനല്ലായിരുന്നുവെന്ന് തെളിയിപ്പാനായിട്ടല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനായിരുന്നു. ആരാധനയുടെ അനന്തരഫലമായിരിക്കുന്ന അനുഗ്രഹവും ആരാധകരുടെ മേൽ പകരുവാൻ്റെ കൊണ്ടും അവൻ്റെ കരങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗങ്ങൾ നമ്മെ മനസ്സിലാക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ ക്രിസ്തു ഈ ആരാധന സ്വീകരിച്ചതിനാൽ ഒന്നുകിൽ നാം ക്രിസ്തു ദൈവമെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ താൻ ഒരു വലിയ വഞ്ചകനെന്ന് വിചാരിക്കേണ്ടി വരും. തൻ്റെ ലോകചരിത്രവും തുടർന്നുള്ളിക്കുന്നതായ തൻ്റെ സഹൃദമായിരിക്കുന്ന വ്യക്തിത്വ പ്രഭാവവും ഒക്കെയും വേദവസ്തുക്കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ ക്രിസ്തു ഒരിക്കലും ഒരു വഞ്ചകനല്ല, ആരാധന സ്വീകരിപ്പാൻ്റെ കൊണ്ടും യോഗ്യനും അർഹനുമായിരിക്കുന്ന ദൈവമായിരുന്നു എന്നാണ് ആ ഭാഗം നമ്മെ വിളിച്ചറിയിക്കുന്നത്. അടുത്തതായിട്ട് ആരാധനയോടിക്കുന്ന ബന്ധത്തിൽ തന്നെ ആരാധിക്കുന്ന പോലെ തൻ്റെ പുത്രനെയും ആരാധിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആരാധകരെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:22-23 വാക്യങ്ങളിൽ ഈ വേദഭാഗത്തിൻ്റെ സൂചന കാണുവാൻ്റെ കൊള്ളം സാധിക്കും. എബ്രായലേഖനം 1:6 വായിക്കുമ്പോൾ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്തു. ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രമല്ല, ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിരിക്കുന്ന ദൈവദൂതന്മാർ പോലും പാപത്തിൻ്റെ യാതൊരുവിധമായിരിക്കുന്നതായ ക്ഷതവും പറ്റാത്തവരായിരിക്കുന്ന ദൂതസഞ്ചയം പോലും ദൈവപുത്രനെ ആരാധിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുഹിതത്തിൽ ഉണ്ടായിരുന്നു. ഫിലിപ്പിയലേഖനം 2:10 നാം വായിക്കുമ്പോൾ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും സകല മുഴങ്കാലുകളും മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയണമെന്ന് ഹല്ലേലൂയ ഉള്ളിക്കുന്ന ക്രിസ്തീയ പ്രസ്താവനയും നമുക്കവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്നുള്ളത് ക്രിസ്തുവിൻ്റെ മാത്രം ആഗ്രഹമല്ലായിരുന്നു, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു സ്ഥാനാപതികളായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ മാത്രം ആഗ്രഹമല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം കൂടെ തൻ്റെ പുത്രൻ ആരാധകനായിരിക്കണം, അനേകർ ആരാധകരായി അവൻ്റെ ചുറ്റുപാടും ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മാത്രവുമല്ല, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് ശേഷം കർത്താവിൻ്റെ മാർഗവും പേറിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിരിക്കുന്ന അപ്പോസ്തോലിക വൃന്ദവും യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരായിരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-10 വിളിക്കുന്ന വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 7:59 വാക്യം, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഈ ഭാഗങ്ങളിലൊക്കെയും അപ്പോസ്തോലന്മാർ സർവമഹത്വവും ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അർപ്പിച്ചിരുന്നു എന്നുള്ളിരിക്കുന്ന നിസ്തർഗമായി നമുക്ക് മനസ്സിലാക്കുവാൻ്റെ കൊണ്ട് നമുക്ക് സാധിക്കും. യേശു ക്രിസ്തു ആരാധന അർഹിക്കുന്ന ദൈവമായിരുന്നു. ഭൂലോകത്തിലൊഴിക്കുന്ന സകല വിശുദ്ധന്മാരും അവനെ ആരാധിക്കുന്നതിൽ സായുജ്യം കണ്ടെത്തിയിരുന്നു. ഭൂലോകത്തിലൊഴിക്കുന്ന സകല ദൈവമക്കളും അവനെ ആരാധിപ്പാറിയിരിക്കുന്ന അവസരത്തിന് വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഈ ലോകത്തിൽ സംഭവിക്കുന്നവരെയും ലോകത്തിൻ്റെ എല്ലാ കോടുകളിലും ആക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗണം അവനെ ദിവസം 2-3 പ്രാവശ്യം നേരിട്ട് 4-7 പ്രാവശ്യം അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴൊക്കെയും ആരാധിക്കുമെന്നുള്ളതിന് പക്ഷാന്തരമില്ലല്ലോ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, സകല യാഗവസ്തുവിനേക്കാളും വലിയവനായിരിക്കുന്ന യേശുവിനെ ആരാധനയ്ക്ക് യോഗ്യനായി സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് നിർബന്ധിക്കുന്നു. ഭൂമിയിൽ പ്രസംഗികളായിരിക്കുന്ന അപ്പോസ്തലന്മാരത് പഠിപ്പിച്ചു. ഈ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന വീരന്മാരായിരിക്കുന്ന വിശ്വാസമതികളും വിശ്വാസ വീരന്മാരും അതിനുവേണ്ടി ഹല്ലേലൂയ വെമ്പൽ കൊണ്ടിരിക്കുന്നു. ഇരിക്കുന്ന പരമാർത്ഥം മനസ്സിലാക്കുവാൻ തക്കൊള്ളം പ്രയാസമില്ലല്ലോ. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ വലിയ ആരാധനാ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ദൈവികമായിരിക്കുന്ന ഗുണവിശേഷങ്ങളെക്കുറിച്ച് കൂടി പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ക്വാളിറ്റീസ് ആൻഡ് പ്രോപ്പർട്ടീസ് അബൌട്ട് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഉള്ളവനായിരുന്നു. ഒന്നാമതായിട്ട് അവൻ്റെ ദൈവികമായിരിക്കുന്ന ഗുണം, പ്രീ എക്സിസ്റ്റൻ്റ്, പൂർവാധിക്യം, പൂർവാസ്തിത്വം ഉള്ളവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്കെല്ലാവർക്കും ഒരാരംഭമുണ്ടായിരുന്നു. ഏതെങ്കിലും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ ജനന തീയതി നമുക്കെല്ലാവർക്കും അറിയാം. ആ ജനന തീയതിക്ക് മുമ്പുണ്ടായിരിക്കുന്ന ലോകചരിത്രം എഴുതുകയാണെങ്കിൽ നമ്മെപ്പോലെയുള്ള ഒരു വ്യക്തിത്വം ലോകത്തിൽ ഇല്ലായിരുന്നുവെന്ന് സ്വയബുദ്ധി ഉള്ളിരിക്കുന്ന, സുബുദ്ധി ഉള്ളിരിക്കുന്ന എല്ലാവരും തുറന്ന് സമ്മതിക്കും. ആകയാൽ നാം ഇല്ലാതിരുന്നതായ ഒരു കാലഗതി ഉണ്ടായിരുന്നു, നാം ഇല്ലാതിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ ഇല്ലാതിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഭൂമിയിൽ ശൂന്യത നിറഞ്ഞിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്നതായ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന പല ഉപകരണങ്ങളും ഇല്ലാതിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവീയത്വത്തിന് മാത്രം അവകാശപ്പെടുവാൻ തക്കണം സാധിക്കുന്നതായ ഒരു വലിയ ക്വാളിറ്റിയാണ് പൂർവാധിസ്ഥിതമുള്ളിരിക്കുന്നതായ ദൈവം, സകലത്തിൻ്റെയും മുമ്പേ ആസ്തിത്വമുള്ളവനായി നിലകൊണ്ടവനായിരിക്കുന്ന ദൈവം. കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നമേ, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുന്നമേ, അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നുണ്ടിരിക്കുന്ന വേദപുസ്തക പ്രസ്താവന അതിശക്തമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിന് ആരംഭമില്ല. ദൈവം ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തെ തേടിക്കൊണ്ട് നാം ഏതെല്ലാം ശക്രമായിരിക്കുന്ന കമ്പ്യൂട്ടറുടെ സഹായത്തോടുകൂടി ഭൂതകാലത്തെ മുഴുവൻ ചികഞ്ഞു നോക്കിയാലും, നാം ഏത് അഗ്രത്തിൽ എത്തിച്ചേർന്നു, ഏത് അറ്റത്തിൽ നിന്ന് എത്തിച്ചേർന്ന് നാം അഭിമാനിച്ച് നോക്കിയാലും, അവിടെയും ഹാലലൂയ ദൈവത്തിൻ്റെ ആസ്തിത്വം വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ തക്കൊണ്ണം സാധിക്കും. എന്നാൽ ദൈവാസ്തിത്വം അല്ലെങ്കിൽ ദൈവത്തിന് ആരംഭമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളിരിക്കുന്ന വാക്യത്തെ കോട്ടിമാട്ടിക്കൊണ്ട് ചിലർ ദൈവ ആരംഭത്വം ഉണ്ടായിരുന്നതിൻ്റെ സൂചനയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചല്ല പറയുന്നത്, ഭൂമിയോടിരിക്കുന്ന ബന്ധത്തിൽ, പ്രകൃതത്തോടിരിക്കുന്ന ബന്ധത്തിൽ, പ്രപഞ്ചത്തോടിരിക്കുന്ന ബന്ധത്തിൽ, ദൈവപ്രവർത്തികളുടെ ആരംഭത്തെ കുറിക്കുന്ന ദൈവപ്രസ്താവനയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള പദത്തിൽ കൂടി വെളിപ്പെട്ടു വരുവാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ആരംഭമില്ല. ആരംഭമുണ്ടായിരുന്നുവെങ്കിൽ അവൻ ദൈവമല്ലാതായി തീരുമായിരുന്നു. പൂർവാസ്തിത്വമുള്ളിരിക്കുന്ന ദൈവമായിട്ടാണ് വേദപുസ്തകത്തിൽ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്വഭാവവുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ നോൺ ട്രാൻസ്ഫറബിൾ ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ തക്കൊണ്ട് അസാധ്യമായിരിക്കുന്ന വലിയ യോഗ്യത ദൈവത്തിനുണ്ടായിരുന്നതുപോലെ തന്നെ നമ്മുടെ കർത്താവിനും ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ തൻ്റെ ലേഖനം സുവിശേഷം ആരംഭിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായി വന്നു എന്നല്ല, ദൈവത്തോടുകൂടെ ആയിത്തീർന്നു എന്നല്ല, ആദിയിൽ ദൈവം രൂപാന്തരപ്പെട്ടു വന്നു എന്നുമല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഈ സ്മരണത്തിൽ നമുക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്ന ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത് കാണുമല്ലോ, ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. മത്തായിയും ലൂക്കോസും യേശുവിൻ്റെ വംശാവലി പറയുന്നു, മർക്കോസ് വംശാവലി പറയാതെ വിട്ടിരിക്കുന്നു. യോഹന്നാൻ വംശാവലി പറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ യോഹന്നാന് ഒരു നിശ്ചയമില്ലായിരുന്നു. ആദിയിൽ തന്നെ അനാദിയായി ശാശ്വതമായി സകലത്തിൻ്റെയും കാരണഭൂതൻ, സകലതും അവൻ മുഖാന്തരമുളവായി, സകലവും അവൻ നിമിത്തവുമാകുന്നുള്ളിരിക്കുന്ന പ്രസ്താവന പോലെ ആരംഭം കണ്ടെത്തുവാനുള്ള കുണം അസാധ്യമായിരിക്കുന്ന ഒരു വ്യക്തിത്വമായി യേശു ക്രിസ്തു നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനുള്ള കുണം സാധിക്കുന്നത്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവപ്രവൃത്തിയുടെ ആരംഭം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ദൈവാസ്തിത്വത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുവാൻ ശ്രമിച്ചിട്ട് പരാജിതനായിപ്പോയിരിക്കുന്ന യോഹന്നാൻ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഉളവായി വന്നതല്ല, വചനം ആവിർഭവിച്ചു വന്നതല്ല, വചനമുണ്ടായി വന്നൊന്നുമല്ല, വചനമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവി കാലത്തിൻ്റെ എത്രത്തോളം ആഴത്തിലേക്ക് നാം ഖനനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും യേശു ക്രിസ്തുവിൻ്റെ ആസ്തിത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആസ്തിത്വം അവിടെ നമുക്ക് കണ്ടെത്തുവാൻ കൊണ്ടും സാധിക്കും. യോഹന്നാൻ സുവിശേഷം 8:58 58-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അബ്രഹാം ഉണ്ടാകുന്നതിന് മുന്നമേ ഞാൻ ഉണ്ട് എന്നുള്ളിരിക്കുന്ന കർത്താവിൻ്റെ പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അബ്രഹാം ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ഏതാണ്ട് 175 സംവത്സരക്കാലം താൻ ലോകത്തിൽ ജനിച്ചു. അബ്രഹാമിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ശക്തമായിരിക്കുന്ന സൂചനയുണ്ട്. അവൻ തേർഹയുടെ പുത്രനായിട്ട് ജനിച്ചു. അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. 175-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, തൻ്റെ ജനത്തോട് ചേർന്നു. എന്നാൽ ആരംഭം പറയുവാനൊക്കെ ശ്രമിക്കുമ്പോൾ പരാജിതമായി പോകുന്നതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെക്കുറിച്ചും പറയുമ്പോൾ നാം പരാജിതരായി തീർന്നു പോകും. അവൻ ആരംഭമില്ലാത്തതുപോലെ അവസാനമില്ലാത്തതായി. ഹല്ലേലൂയ. കാലങ്ങളുടെ കാരണഭൂതനായിരിക്കുന്നവൻ കാലത്തിനതീതനായി, കാലത്തിൻ്റെ ആരംഭത്തെക്കാൾ ഉന്നതനായി, അതിൻ്റെയും അപ്പുറത്തായി നിലകൊള്ളുന്നവനായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് കാണുവാൻ കൊള്ളം സാധിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലോകസ്ഥാപനത്തിന് മുൻപേ എനിക്ക് നിന്റെ സന്നിധിയിൽ ഒരു മഹത്വം ഉണ്ടായിരുന്നു എന്ന് കർത്താവ് അവകാശപ്പെടുന്ന ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കോളം സാധിക്കുന്നത്. ഫിലിപ്പ്യാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ മുമ്പേ പറഞ്ഞതാണല്ലോ. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ പൗരാണികത്വം, യേശു ക്രിസ്തുവിൻ്റെ പുരാതനത്വം, യേശു ക്രിസ്തുവിൻ്റെ ആരംഭമില്ലായ്മ, യേശു ക്രിസ്തു ഭൂതകാലത്ത് നിത്യതയിൽ സ്ഥിരമായി നിലകൊള്ളുന്ന പോലെ തന്നെ ഭാവി സംബന്ധിച്ചിരിക്കുന്ന നിത്യതയിലും താൻ ഉണ്ട് എന്നിരിക്കുന്ന പരമാർത്ഥം മനസ്സിലാക്കുവാൻ തക്കോളം സാധിക്കും. ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാൻ തക്കോളം സാധിക്കുന്നതായ പൂർവാസ്തിത്വം യേശു ക്രിസ്തുവിന്മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ഞാൻ ഖണ്ഡിച്ചു കളഞ്ഞിട്ടില്ല, വേദവൈവിധ്യം എന്ന് പറഞ്ഞുകൊണ്ടത് പറഞ്ഞവരെ ശാസിച്ചിട്ടില്ല. താൻ മാത്രം ഹല്ലേലൂയ അമർത്യതയുള്ളവനായി ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നിലനിൽക്കുന്ന സ്വയംഭൂവായി പൂർവാസ്തിത്വമുള്ളവനായി ആരംഭമില്ലാത്തവനായിരിക്കുന്ന ദൈവകോളനിക്ക് യോജ്യനായിരിക്കുന്ന ദൈവപുത്രനായിട്ട് അവൻ നിലകൊള്ളുന്നു എന്നാണ് ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ തക്കൊള്ളം സാധിക്കുന്നത്. രണ്ടാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ ഗുണങ്ങളെക്കുറിച്ച് ചിന്താഗതി ഭരിക്കുമ്പോൾ അവൻ സ്വയംഭൂവായിരുന്നു, അവൻ ജീവദായക ശക്തിയായിരുന്നു. ഈ ഭാഗങ്ങളും കാണുവാൻ തക്കോളം സാധിക്കുന്നു. ഹി വാസ് ദി സെൽഫ് എക്സിസ്റ്റിംഗ് ഗോഡ് ആൻഡ് ലൈഫ് ഗിവിംഗ് പവർ. സ്വയമായിട്ട് അവൻ നിലനിൽക്കുന്നവനും അതുപോലെ തന്നെ ജീവദായകമായിരിക്കുന്ന ശക്തിയും അവനായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവൻ്റെ സ്വയംഭൂവത്തെക്കുറിച്ചുള്ളിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ തക്കോളം സാധിക്കുന്നത് ഇപ്രകാരമാണ്. ആ ഭാഗം ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല എന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. യേശു പിതാവായിരിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ ആരാധന സ്വീകരിപ്പാൻ, ന്യായവിധി നടത്തുവാൻ തക്കൊണ്ടും എന്തെല്ലാം അധികാരങ്ങളുണ്ടോ ആ അധികാരങ്ങളൊന്നും ഒക്കെയും തൻ്റെ സ്നേഹഭാജനമായിരിക്കുന്ന പുത്രനുമായി ദൈവം പങ്കുവെക്കുന്ന ആധികാര രേഖകളാണ് നാം വായിച്ചു കേൾക്കുവാൻ തക്കൊണ്ടും ഇടയായത്. 14-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇതുപോലെയുള്ളിരിക്കുന്ന പ്രസ്താവന നമുക്ക് കാണുവാൻ തക്കൊണ്ടും സാധിക്കുന്നു. അതിപ്രകാരമാണ്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം. ഹല്ലേലൂയ. ആകയാൽ ദൈവം സ്വയംഭൂവാണെന്ന് നാം സമ്മതിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവും സ്വയംഭൂവാണെന്ന് സമ്മതിപ്പാൻ തക്കൊണ്ടും വേദവചനങ്ങൾ നമുക്ക് ശക്തമായി ആഹ്വാനം ചെയ്യുന്നത് കൊണ്ട് യേശു ക്രിസ്തു മറ്റൊന്നല്ല, അവൻ സാക്ഷാൽ ദൈവമായിരിക്കുന്നു എന്നുള്ള പരമാർത്ഥം നമ്മെ വിളിച്ചറിയിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-5 വരെയുള്ളിരിക്കുന്ന വാക്യങ്ങൾ, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-18 എന്നീ വാക്യങ്ങൾ ഇങ്ങനെ സകലതിൻ്റെയും ആരംഭകനായി, സകലതിൻ്റെയും ആരംഭമായി യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം ഇടയാകുന്നുണ്ടല്ലോ. നമ്മുടെ ശാരീരികമായി, സാന്മാർഗികമായി, ആത്മീയമായി, നിത്യത സംബന്ധിച്ച് ഇങ്ങനെയുള്ളിരിക്കുന്ന എല്ലാ ജീവൻ്റെയും ഉറവിടം ക്രിസ്തുവാകുന്നു. നമ്മുടെ ശാരീരികമായിരിക്കുന്ന ഉറവിടം ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിന്മേൽ പ്രസാദിച്ചതുകൊണ്ടാണ് നാം ഉരുവായി വരുവാൻ തക്കൊണ്ടും ഇടയായത്. നമ്മുടെ പിതാക്കന്മാരുടെ കടിപ്രദേശത്ത് ദൈവൻ ജീവൻ്റെ തുടിപ്പുകൾ നൽകിക്കൊടുത്തത് കൊണ്ടാണ് ഹല്ലേലൂയ നാമ ദൈവസ്വരൂപത്തിലിരിക്കുന്ന സൃഷ്ടികളായി ലോകത്തിന്മേൽ അവതരിപ്പിക്കപ്പെടുവാൻ തക്കൊണ്ടും ഇടയായത്. മാത്രവുമല്ല, സാൻമാർഗികത്വത്തിൻ്റെയും ഉറവിടം ക്രിസ്തുവാകുന്നു. ക്രിസ്തു ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു സാൻമാർഗികതയില്ല. ആധുനിക ലോകത്തിൽ ദൈവങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പലരുമുള്ളപ്പോൾ സാൻമാർഗികത്തിന് വിരുദ്ധമായിരിക്കുന്ന പല ജീവിത ശൈലികളും അവിടെവിടെയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനിൽ പാപമില്ല എന്ന് പറയത്തക്ക രീതിയിൽ പാപരാഹിത്യത്തിൻ്റെ ആളത്വമായി യേശു ക്രിസ്തുവിൽ കൂടെയാണ് നാം സന്മാർഗം പഠിക്കുവാൻ തക്കൊള്ളം ഇടയായത്. ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്മാർഗമുണ്ട്, ക്രിസ്തു നമുക്കില്ല എങ്കിൽ സന്മാർഗമില്ല. സന്മാർഗത്തിൻ്റെ ബാലപാഠങ്ങൾ മുതൽ അതിൻ്റെ അങ്ങേയറ്റത്തെ പാഠങ്ങൾ വരെയും ക്രിസ്തുവിൽ നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നാം ധന്യരായി. ക്രിസ്തുവിനിതരമായി ഒരു സാൻമാർഗിക രേഖ ഇല്ല. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിലിരിക്കുന്ന ഭാവം നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ ഹല്ലേലൂയ ദിവ്യ സ്വഭാവത്തിന് നമ്മളെ പങ്കാളികളാക്കി തീർത്തിരിക്കുന്നു. പല ഭാഗങ്ങളും വേദപുസ്തകം ഈ സത്യത്തിലേക്ക് രൂപം വിരൽ ചൂണ്ടുന്നു. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സന്മാർഗരേഖ ചമച്ചൊരുക്കുവാൻ തക്കണം. ലോകത്തിലൊരുവനും സാധ്യമല്ല. ക്രിസ്തുവിനെ ഇതരനാക്കി എണ്ണിക്കൊണ്ട് സന്മാർഗത്തിൻ്റെ പുതരേഖകൾ ചമയ്ക്കുവാൻ തക്കണം. ലോകത്തിലൊരു ജ്ഞാനിയെക്കൊണ്ടും സാധ്യമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ജീവദായക ശക്തി ക്രിസ്തു, നമ്മുടെ സന്മാർഗത്തിൻ്റെ മൂലകാരണം ക്രിസ്തു, നമ്മുടെ ആത്മീയത്തിൻ്റെയും കാരണക്കാരൻ യേശു ആകുന്നു. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ആത്മീയത? അതിനു മുമ്പ് പലരും അറിയാത്തതിനെ നമസ്കരിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യഹോവ എന്ന് വിളിക്കുന്ന പേര് തന്നെ അവ്യക്തതയുടെ ഒരു നാമമായിട്ടാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഏതോ യഹോവ എന്ന് ഇംഗ്ലീഷിലോട്ടോ മലയാളത്തിലോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തുവെങ്കിലും അതിൻ്റെ മൂലപദം ഹാ എന്നോ യാ എന്നോ വിളിക്കുന്ന ഒരു അറ്റ ഉച്ചാരണം മാത്രമെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെ അപൂർണമായി അല്ലെങ്കിൽ വേണ്ടവണ്ണം മനുഷ്യ മനസ്സിനെ വെളിപ്പെടുത്തുവാൻ തൊക്കെ നമ്മൾ സാധ്യമായിരുന്ന ഒരു പദത്തിലാണ് ദൈവത്തെ പഴയ പിതാക്കന്മാർ അറിഞ്ഞിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവാകുന്നു, ഞാൻ നിന്നുള്ള കൂടി അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് വിളിക്കുന്ന അവകാശവാദത്തോടുകൂടി സ്വർഗത്തെക്കുറിച്ചുള്ളിരിക്കുന്ന കാംക്ഷ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിപ്പാൻ തൊക്കെ മതിയായിരിക്കുന്ന രീതിയിൽ യേശു ക്രിസ്തു സ്വർഗത്തിനും മനുഷ്യനും ഇടയ്ക്കുണ്ടായിരിക്കുന്ന മൂടുപടം ചീന്തിക്കളഞ്ഞുകൊണ്ട് ആവത്തുരൂപത്തിൽ വെളിപ്പെടുവാൻ തൊക്കെ ഇടയായി. ക്രിസ്തുവിനോട് താതാമ്യം പ്രാപിപ്പാൻ തൊക്കെ വേദവസം നമ്മെ ഉപദേശിക്കുന്നു. ക്രിസ്തുവിനോട് താതാമ്യം പ്രാപിപ്പാതിരിക്കുന്നു വാഞ്ചയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്തിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഈ ഇത്തരണത്തിൽ സ്മരണീയമാണ്. നമുക്ക് മറ്റൊന്നും ഈ ലോകത്തിൽ ലക്ഷ്യമില്ല. നമുക്കൊരു നല്ല വീട് വേണമെന്നോ നല്ല കാറ് വേണമെന്നോ ജീവിത സൗകര്യങ്ങളൊക്കെയും വേണമെന്നും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ പരമവിളിയുടെ ലാക്കാണെന്ന് ആരും അവകാശപ്പെടാറില്ല. ഒരു ദിവസം എൻ്റെ മൂക്കിലെ ശ്വാസം അവസാനിപ്പിക്കും, അവസാനിക്കും. ഞാൻ ഈ ലോകത്തിൽ സമ്പാദിച്ചതൊക്കെയും ഈ ലോകത്തിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം, ഉപേക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രത്യാശയുടെ ഹല്ലേലൂയ പ്രതിരൂപമായിരിക്കുന്ന യേശുവിൻ്റെ മുഖത്തെ കാണുവാൻ തക്കൊണ്ട് നാം സ്വർഗത്തിലേക്ക് കരേറിപ്പോകും. ഇതാണ് ഭക്തൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്കുരീഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യാശ. അതിന് പുറത്തുള്ളിരിക്കുന്ന മറ്റെന്ത് ലഭിച്ചാലും നമ്മൾ തൃപ്തരല്ല, ഞാൻ തൃപ്തരല്ല. സർവലോകവും എനിക്ക് നൽകി തന്നു കഴിഞ്ഞാലും എനിക്ക് വേണ്ടി വിരൂപനായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ മഹത്വരൂപത്തെ കാണണമെന്നുള്ളിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ തക്കണം. ഇതൊന്നും പര്യാപ്തമല്ല. നമ്മുടെ ആത്മീയ വാഞ്ചയുടെ നമ്മുടെ ആത്മീയ വാഞ്ചയുടെ നമ്മുടെ ആത്മീയമായിരിക്കുന്ന താല്പര്യങ്ങളുടെ ആത്മീയ പ്രത്യാശയുടെ പ്രത്യാശ പുരുഷനായി യേശു ക്രിസ്തു നിലകൊള്ളുന്നു. അടുത്തതായിട്ട് സത്യത്തിൻ്റെ ഉറവിടവും ക്രിസ്തുവാകുന്നു, സത്യത്തിൻ്റെ ജീവദായ ശക്തിയും ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വിളിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവന. യേശു ക്രിസ്തുവിനെ കവച്ചു വെച്ചുകൊണ്ട് ഒരു സത്യം ലോകത്തിലില്ല. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുവാൻ തൊക്കെ നമുക്ക് സാധിക്കുകയില്ല. എന്താണ് സത്യം എന്നിരിക്കുന്ന പിലാത്തോസിന്റെ ചോദ്യം നമുക്കറിയാമല്ലോ. അനേകരും സത്യത്തിന് വേണ്ടി അവിടെവിടെയായിട്ട് പരിധി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഞാനാകുന്നു സത്യം, ഞാനാകുന്നു വഴി, ഞാനാകുന്നു ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ മുമ്പിൽ വന്നുകൊണ്ട് നമ്മൾ മുമ്പിൽ അവതരിക്കുന്നു. അവനാണ് സാക്ഷാൽ സത്യം. ആകയാൽ സാൻമാർഗ്ഗം, ശാരീരികം, ആത്മീയം, സത്യം, ഇതിൻ്റെ എല്ലാം ഉറവിടമായിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അങ്കരിച്ചിരിക്കുന്ന നിത്യതയുടെയും കാരണഭൂതൻ ക്രിസ്തുവാകുകയാൽ ഹല്ലേലൂയ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവപുത്രൻ, അവൻ സ്വയംഭൂവായിരിക്കുന്ന ദൈവം, ജീവദായക ശക്തിയായിരിക്കുന്ന ദൈവം എന്നുള്ള പരമാർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ണം സാധിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ആകയാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വം എന്നുള്ളിരിക്കുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന ഈ ചിന്തകൾ നാം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പാഠം അവസാനിക്കത്തക്ക രീതിയിൽ സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഞാനിവിടെ ഇതിനെ വിരാമം കുറയ്ക്കുന്നു. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ നമുക്ക് നടത്തിക്കൊണ്ടു പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യൻ, അഭൂമശക്തി ആയിരിക്കുന്നവൻ, സകല അദൃശ്യശക്തികളുടെയും ഉറവിടമായിരിക്കുന്നവൻ, ദൃശ്യശക്തികളുടെ നിയന്ത്രിതാവ്, ഹല്ലേലൂയ, താൻ മാത്രം അമർത്യതയുള്ളവരായി മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ സാധിക്കാത്തവനുമായി തക്ക സമയത്ത് പ്രത്യക്ഷ വരുത്തുന്നതായ യേശു ക്രിസ്തു സാക്ഷാൽ ആരാധനായോഗ്യനായിരിക്കുന്നു, ദൈവമാകുന്നു, ദൈവപുത്രനാകുന്നു, നമ്മുടെ ഉള്ളിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പെട്ടു വന്നിരിക്കുന്നതായ സാക്ഷാൽ സത്യം അവനാകുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത നിമിഷത്തിൽ അടുത്ത ക്ലാസ് ആരംഭിക്കാം. ദൈവം സഹായിക്കട്ടെ.